വയൽനാട്, കൃഷിയുടെ വേറിട്ട കാഴ്ചകൾ തേടി കൃഷിവലന്മാരുടെ ഓർമ്മച്ചെപ്പുകൾ ഒപ്പിയെടുത്ത് വയനാടൻ കാർഷിക ജനതയ്ക്ക് കരുത്തു പകരാൻ വയനാടിന്റെ കാർഷിക സ്പന്ദനങ്ങളുമായി വയൽനാട്.
മാനന്തവാടി അടുത്ത് കൊമ്മയാട് താമസിക്കുന്ന വനിതാ കർഷകയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ വീട്ടമ്മയായി ഒതുങ്ങാതെ കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുന്ന സമീനിയുടെ കൃഷിവിശേഷം കേൾക്കാം. നമസ്കാരം, റേഡിയോ മാറ്റൊലിയിലേക്ക് സ്വാഗതം. ചേച്ചി, ചേച്ചീനൊന്ന് പരിചയപ്പെടുത്തോ.
എൻ്റെ പേര് ഷമീന. എനിക്ക് 2023 മികച്ച കർഷക അവാർഡ് കിട്ടിയതാണ്. ഞാൻ കോഴിഫാം, പിന്നെ മീൻ വളർത്തൽ, നാടൻ കോഴി വളർത്തൽ, പച്ചക്കറി, ഫ്രൂട്ട്സ് ഐറ്റം, പിന്നെ വാഴ, അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് 2 മക്കളാണ്. മോള് +2 കഴിഞ്ഞു, മോന് ഇപ്പം ഐടിഐക്ക് പഠിക്കുന്നുണ്ട്. ഭർത്താവ് കൂലിപ്പണിയാണ്.
സാധാരണ സ്ത്രീകൾ അധികം ഇറങ്ങി വരാത്തൊരു മേഖലയാണ് കൃഷി രീതി എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു?
ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ജോലി ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്ന് രണ്ടുപേരെ വിളിക്കും, അങ്ങനെ കൃഷി ചെയ്യും. പിന്നെ വലിയ പരിചയമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അത് തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് പോലെ ഒരു മനസ്സമാധാനം അങ്ങനെ വന്ന് തുടങ്ങിയതാണ്. ഇപ്പം 3 വർഷമായി സ്ഥിരമായിട്ട് ഇതിൽ തന്നെയാണ്, വേറെ ജോലിക്കൊന്നും പോക്കില്ല.
സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അതോ പുറത്തേക്കും വിൽക്കുന്നൊക്കെ ഉണ്ടോ?
പുറത്തേക്ക് പിന്നെ വാഴക്കൊല കൊടുക്കും, പിന്നെ കുരുമുളക്, അടയ്ക്ക, കാപ്പി, അവക്കാഡോ, അത് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം കുറച്ചിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ റംബുട്ടാൻ അതൊക്കെ ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും നമ്മളെ ആവശ്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു.
ഇതിനകത്തേക്ക് വന്നപ്പം ഈ കൃഷിമേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്?
ഞങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ സാധനങ്ങൾക്ക് വിലയില്ല. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് വില കിട്ടാറില്ല, അതൊരു പ്രശ്നമാണ്.
അപ്പോൾ ഈ കൃഷിഭവൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാറുണ്ടോ?
സഹായം അങ്ങനെ ഇതുവരെ അതിനൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ടല്ലേ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കൃഷിഭവൻ്റെ നല്ല സഹകരണം ഒക്കെ ഉണ്ട്.
അപ്പം ഈ വാഴക്കൃഷി അല്ലെങ്കിൽ മറ്റു കൃഷികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ അവക്കാഡോ തുടങ്ങിയതൊക്കെ. അപ്പോൾ അതിനാവശ്യമായ വിത്തുകൾ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്?
ഞങ്ങൾ ഇവിടെ ദ്വാരകോര നഴ്സറി എന്ന ഹരിത നഴ്സറി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു അതിൻ്റെ തൈകൾ മേടിച്ചത്. ഇപ്പോൾ മേടിച്ചിട്ട് വെച്ചിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. റംബൂട്ടാൻ, പിന്നെ അവക്കാഡോ, ഡ്രാഗൺ ഫ്രൂട്ട്, അതൊക്കെ ഇപ്പോൾ മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ, 6 മാസമായിട്ടേ ഉള്ളൂ.
ചേച്ചിക്ക് ഇതിനകത്തേക്ക് വരാനുണ്ടായ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം എന്തായിരുന്നു?
എനിക്ക് എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവരൊപ്പം നിന്ന് അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ അവരെക്കായി ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടുന്നത് എനിക്കാണ്, അങ്ങനെ ചെയ്തു വരുന്നതാണ്.
ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷികളൊക്കെ ചെയ്യുമായിരുന്നോ?
അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വയനാട്ടിൽ വന്നിട്ട് 8-9 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ മലപ്പുറക്കാരായിരുന്നു, മലപ്പുറത്തായിരുന്നു. അപ്പോൾ ഇവിടെ സ്ഥലം മേടിച്ച് ഇങ്ങോട്ട് വന്ന് ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത് കവുങ്ങ്, കാപ്പി, മുളക് അങ്ങനത്തെ ഒക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കൃഷികൾ ചെയ്ത് ഇഞ്ചി കൃഷി ചെയ്ത് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ളൂ കോഴിഫാം തുടങ്ങിയിട്ട്.
എത്ര ഏക്കർ സ്ഥലത്തായിട്ടാണ് ഈ കൃഷിയും ഈ കോഴി വളർത്തലും എല്ലാം കൂടെ വരുന്നത്?
2 ഏക്കർ, 2 2 20.
ഈ കൃഷിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മണ്ണ് ശരിയാക്കും. മണ്ണ് കുമ്മായമൊക്കെ ഇട്ട് വളം, ചാണകപ്പൊടിയൊക്കെ ഇട്ട് ശരിയാക്കി ഒരു 10-20 ദിവസം വരെ നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അത് നനച്ച് ശരിയാക്കിയിട്ട് പിന്നെ ഉള്ളൂ തയ്യൽ വെക്കുകയുള്ളൂ. പിന്നെ അടിവളമായിട്ട് കാലിവളം, കമ്പോസ്റ്റ്, എന്തെങ്കിലും പച്ചക്കറി, നമ്മൾ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറി വേസ്റ്റുകൾ, ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകൾ അതൊക്കെ ഒരു പൈപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് കുറേ കാലം കഴിയുമ്പോൾ ജീർണിച്ച് വളമാവും. അപ്പോൾ അതന്നെയാണ് ഈ പച്ചക്കറിയേക്കും ഫ്രൂട്ട്സ് തയ്യേക്കും, പിന്നെ കുറച്ച് രാസവളങ്ങളും ഉപയോഗിക്കും, മറ്റ് മുളകിനും കാപ്പിക്കും.
അപ്പം മലപ്പുറത്ത് താമസിച്ചിരുന്ന സമയത്തും വയനാട്ടിലേക്ക് വന്ന സമയത്തും കൃഷി രീതികൾ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം പറയാമോ?
ഞാൻ അവിടെ മലപ്പുറത്ത് ആകുമ്പോൾ ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് പച്ചക്കറി നടുമായിരുന്നു. അപ്പോഴാണ് പച്ചക്കറിയോട് ഇഷ്ടമായിരുന്നു, പച്ചക്കറി നട്ടുണ്ടാക്കണമെന്ന് കാണുന്നത് ഇഷ്ടമായിരുന്നു. അപ്പോഴാ കൃഷി രീതി ഇവിടെ വന്നിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ
ഈ ജൈവവളവും രാസവളവും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാവും, അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്?
വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. രാസവളമാണെങ്കിൽ നമുക്ക് ജൈവവളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ജൈവവളം ഇതില്ല, രാസവളം ചേർക്കലില്ല, പച്ചക്കറിയിൽ ചേർക്കലില്ല. നമ്മൾ കോഴിവളം, പിന്നെ മറ്റേ കാലിവളം മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം കാണും.
ഈ മേഖല ഈ കൃഷി മേഖലയിലേക്ക് വന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിനകത്തേക്ക് വരണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറൊരു മേഖല തിരഞ്ഞെടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ, നമുക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളതിലോട്ട് ഇറങ്ങിച്ചേർന്ന് നമ്മളെ ടെൻഷനൊക്കെ മാറും. പിന്നെ സമയമില്ല, അതാണ് ഭയങ്കര മെയിൻ പ്രശ്നം, സമയം കിട്ടാറില്ല. മക്കളെ നോക്കണം, കോഴിഫാമം നോക്കണം, എല്ലാതും കൂടി ചേർന്ന് ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോകുമല്ലോ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇത്ര വേഗം സമയം പോവുക. സമയം ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്.
അപ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ അങ്ങനെ ആരെങ്കിലും ഇതിൻ്റെ ഭാഗമാകാറുണ്ടോ, അല്ലെങ്കിൽ സഹായിക്കാനോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞൊക്കെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ഈ മേഖലകളിലേക്ക് അന്വേഷിച്ച് വരുന്നവരുണ്ടോ?
പിന്നെ മെനക്കെടാൻ എല്ലാവർക്കും മെനക്കെടണം. പെണ്ണുങ്ങളായതുകൊണ്ട്, സ്ത്രീകളായതുകൊണ്ട് അവർക്ക് മെനക്കെടാൻ വയ്യ. വീട്ടു ജോലി തന്നെ കഴിയില്ല, മക്കളെ നോക്കി സമയം തികയണില്ല, അങ്ങനെയൊക്കെ ഒരു പറച്ച്. അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ വരും, നിങ്ങളെങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് പച്ചക്കറി കിട്ടുമല്ലോ, ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയും.
അതേപോലെ കുടുംബശ്രീ അല്ലെങ്കിൽ ലൈബ്രറി അങ്ങനെ മറ്റേതെങ്കിലും മേഖലകളിൽ ചേച്ചി പ്രവർത്തിക്കുന്നുണ്ടോ?
കുടുംബശ്രീയിലുണ്ട്.
അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സപ്പോർട്ട് അത് എത്രത്തോളം?
നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ഇപ്പോൾ അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. ഇനിയും അടുത്ത വർഷം ഇതിനേക്കായി ഉയരത്തിലെത്തട്ടെ എന്ന് എല്ലാവരും ആശംസിക്കും.
അതുപോലെ ഈ മേഖല, ഇപ്പോൾ ഈ കൃഷി മേഖലയിൽ ജോലി ചെയ്യുന്നതിനകത്ത് സംതൃപ്തിയാണോ?
ആ, സംതൃപ്തിയാണ്. എന്താണ് നമ്മളെ ഒരു ടെൻഷനും, എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അതിൽ ചെന്നാൽ നമുക്ക് ടെൻഷൻ, വീട്ടിൽ കയറുമ്പോൾ പിന്നെ ടെൻഷൻ കാണുള്ളൂ, പച്ചക്കറിയിൽ ഈ സ്ഥലങ്ങളിൽ ചെന്ന് നിന്നാൽ പിന്നെ ടെൻഷൻ കാണൂല.
അല്ലെങ്കിൽ കാർഷിക മേഖല നേരിടുന്നു, ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നിട്ട് ഇപ്പോൾ 8 വർഷത്തോളം ആകാറായി. അപ്പോൾ ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിട്ടാണ് ചേച്ചിക്ക് തോന്നുന്നത്?
പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ എന്താ, കുരങ്ങ് ശല്യം, പന്നി ശല്യം, അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. പക്ഷെ വിലക്കയറ്റമല്ല, നമുക്ക് നമ്മളെന്തൊരു സാധനം ഉണ്ടാക്കി വിറ്റാലും അതിന് നമുക്കൊരു വിലയും കിട്ടൂല. അത് നല്ലൊരു പ്രശ്നം. നമ്മൾ ഈ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് തിരിച്ചടവിനൊന്നും കാണൂല, അങ്ങനെ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമില്ല.
ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ കൃഷി മേഖലയിലേക്ക് ഇപ്പോൾ പുതിയ തലമുറ കടന്നു വരാൻ മടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളായാലും അവർക്കൊന്നൊരു താല്പര്യമില്ല കാർഷിക മേഖല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് പുറകോട്ടേക്ക് വലിയുന്ന ഒരു സമീപനമുണ്ട്. അങ്ങനെയുള്ളവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
കൃഷി ചെയ്ത് ജീവിക്കുന്ന നല്ല സുഖം, വേറെ എന്ത് ജോലിയേക്കാളും. പിന്നെ ഇപ്പോഴത്തെ തലമുറക്ക് എൻ്റെ മക്കൾക്കാണെങ്കിലും മോക്ക് ഇഷ്ടമാണ്, മോനിഷ്ടമല്ല, അതൊന്നും ഇഷ്ടമല്ല. മണ്ണിൽ പണിയെടുക്കണത്, നമ്മളെ ശരീരത്തിൽ ചളിയാവുന്നത്, അതൊന്നും എനിക്കിഷ്ടമല്ല. ഇനിയിപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുന്നത് വെച്ചാൽ അവരും കൂടി മുന്നോട്ട് വരണം. നിലനിൽപ്പിന് അത്യാവശ്യം കൃഷി തന്നെയാണ്, വേറെ എന്ത് ജോലി ചെയ്തിട്ടും കാര്യമല്ല. ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങണം. എന്നെങ്കിലേ വിഷമില്ലാത്ത പച്ചക്കറി തിന്നാൻ പറ്റുള്ളൂ, വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
സ്ത്രീകളാണെങ്കിലും കുറച്ച് പേരെങ്കിലും കുടുംബശ്രീ അങ്ങനെ ചില സംരംഭങ്ങൾ വഴി ഈ മേഖല തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ കൂട്ടായിട്ട് ഉള്ളി എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
ഞാൻ ഒരു വർഷം മുമ്പ് ഇതിനെ പറ്റി നമ്മൾ പഞ്ചായത്തിൽ കുടുംബശ്രീ മിഷനിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആളില്ല, 3 പേര് 6 പേര് അങ്ങനെയൊക്കെ വേണ്ട. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വീട് താഴെ പോകണം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സ്ഥലമല്ല, ഉള്ള സ്ഥലം ഫുള്ള് പച്ചക്കറിയും കൃഷിയായിട്ട് നടക്കുകയാണ്. ചെറിയ ഒരു 10 സെൻറ് സ്ഥലം ഫാമുമാണ്. അപ്പോൾ ഒരു റൂമൊക്കെ കിട്ടണമെങ്കിൽ, വാടകയ്ക്ക് റൂമൊക്കെ കിട്ടണമെങ്കിൽ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ അവർക്ക് സമയമില്ല, താല്പര്യം കുറവ്, എന്തെങ്കിലും ആയിപ്പോവോ, നമുക്ക് നഷ്ടം പറ്റുമോ, അങ്ങനെ ഒരു പേടി.
ഈ കൃഷി മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
കാർഷിക മേഖലയിലേക്ക് വരണം എന്നാണ് എൻ്റെ തീരുമാനം. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിച്ച് പോകണമെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ കൃഷി തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ തലമുറയോട് പറയണമെങ്കിൽ അത്രയേ ഉള്ളൂ, അതന്നെ പറയുള്ളൂ.
റേഡിയോ മാറ്റുലിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം, പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി വരും വർഷങ്ങളിൽ ഇതേപോലെയുള്ള നല്ല അവാർഡുകൾ ചേച്ചിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
നമസ്കാരം.
ഇന്ന് നമ്മൾ കേട്ടത് കൊമ്മയാട് സ്വദേശിനി സമീനയുടെ കൃഷിവിശേഷങ്ങളാണ്. വയൽനാട് കൃഷിയുടെ വേറിട്ട കാഴ്ചകൾ തേടി കൃഷിവലന്മാരുടെ ഓർമ്മച്ചെപ്പുകൾ ഒപ്പിയെടുത്ത് വയനാടൻ കാർഷിക ജനതയ്ക്ക് കരുത്തു പകരാൻ വയനാടിന്റെ കാർഷിക സ്പന്ദനങ്ങളുമായി വയൽനാട്.